സ്വപ്നം തകർന്നുപോകും. എഫ്രൈമിന് തല ശമര്യ, ശമര്യയ്ക്ക് തല രമല്യാവിന്റെ മകൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. യഹോവ പിന്നെയും ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ് ഞാൻ ചോദിക്കയില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞത്, ദാവീദ് ഗ്രഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പിതൃഭവനത്തിന്മേലും എഫ്രയീം യഹൂദയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്ത ഒരു കാലം വരുത്തും. അശ്ശൂർ രാജാവിനെ തന്നെ അന്നാളിൽ യഹോവ മിസ്രയീമിലെ നദിയുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും അശ്ശൂർ ദേശത്ത് നിന്ന് തേനീച്ചയെയും ചൂളകുത്തി വിളിക്കും. അവയൊക്കെയും അന്ന് ശൂന്യമായ താഴ്വരകളിലും പാറപ്പിളർപ്പുകളിലും എല്ലാ ഉൾപ്പെടപ്പുകളിലും എല്ലാ മേച്ചൽപ്പുറങ്ങളിലും പറ്റും. അന്നാളിൽ കർത്താവ് നദിക്കേക്കരെ നിന്ന് കൂലിക്ക് വാങ്ങി ശൗരക്കത്തി കൊണ്ട് അശ്ശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ക്ഷൗരം ചെയ്യും, അത് താടിയും കൂടെ നീക്കും. അന്നാളിൽ ഒരു പശുക്കിടാവിനെയും രണ്ട് ആട്ടിനെയും വളർത്തും, അവയെ കറന്നു കിട്ടുന്ന പാലിന്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റുകഴിക്കും. ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനുമായിരിക്കും. അന്നാളിൽ ആയിരം വെള്ളിക്കാശ് വിലയുള്ള ആയിരം മുന്തിരിവള്ളി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കും. ദേശമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും വില്ലും എടുത്തുകൊണ്ട് മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ. തൂമ്പാ കൊണ്ട് കിളച്ചു വന്ന എല്ലാ മലവെള്ളം മുള്ളും പറക്കാരെയും പേടിച്ചിട്ട് ആരും പോകുകയില്ല. അത് കാളകളെ അഴിച്ചു വിടുവാനും ആടുകൾ ചവിട്ടിക്കളവാനും മാത്രം ഉതകും. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ടേ അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിനെ മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാതെ ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരിപ്പൊക്കെയും രക്തം വിരണ്ട വസ്ത്രവും വിറകുപോലെ തീക്കേരയായിത്തീരും. നമുക്കേ ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കേ ഒരു മകൾ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവനെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്ന നീക്കം അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ ഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിൽ ഒരു വചനം അയച്ചു, അതെ ഇസ്രയേലിന്മേൽ വീണുവിരിക്കുന്നു. ഇഷ്ടികകൾ വീണുപോയെങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും. കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞുവെങ്കിലും ഞങ്ങൾ അവയ്ക്ക് പകരം ദേവദാരുക്കളെ നട്ടുകൊള്ളുമെന്നിങ്ങനെ ഡംഭത്തോടും ഹൃദയ ഗർവത്തോടും കൂടെ പറയുന്ന എഫ്രയീമും ശമര്യ നിവാസികളുമായ ജനമൊക്കെയും അതറിയും. അതുകൊണ്ട് യഹോവ യെഹോവയുടെ വൈരികളെ അവന്റെ നേരെ ഉയർത്തി അവന്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു. അരാമ്യർ കിഴക്കും ഫെലിസ്തീർ പടിഞ്ഞാറും തന്നെ അവർ ഇസ്രയേലിനെ വായ്പിളർന്ന് വിഴുങ്ങിക്കളയും. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപമടങ്ങാതെ അവന്റെ കൈയിനെ നീട്ടിയിരിക്കും. എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നെങ്കിലേക്ക് തിരിയുന്നില്ല, സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല. അതുകൊണ്ട് യഹോവ ഇസ്രയേലിൽ നിന്ന് തലയും വാലും പനംപട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ചു കളയും. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, സത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ, ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു, അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. അതുകൊണ്ട് കർത്താവ് അവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കയില്ല. അവരുടെ അനാഥന്മാരോടും വിധവമാരോടും അവനെ കാരണം തോന്നുകയുമില്ല. എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളുമാകുന്നു. എല്ലാവരും ഭോഷത്വം സംസാരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപമടങ്ങാതെ അവന്റെ കൈയിനെ നീട്ടിയിരിക്കും. ദുഷ്ടത തീ പോലെ ജ്വലിക്കുന്നു, അത് പറക്കാരെയും ഉള്ളും ദഹിപ്പിക്കുന്നു. വനത്തിലെ പള്ളക്കാടുകളിൽ കത്തുന്നു, പുകത്തൂണുകളായി ഇരുണ്ടു പൊങ്ങും. സൈന്യങ്ങളുടെ ഹോവിട കോപം നിമിത്തം ദേശം ദഹിച്ചു പോയിരിക്കുന്നു. ജനവും തീക്കരയായിരിക്കുന്നു. ഒരുത്തനും തന്റെ സഹോദരനെ ആദരിക്കുന്നില്ല. ഒരുത്തൻ വലത്തു ഭാഗം കടിച്ചു പറിച്ചിട്ടും വിശന്നിരിക്കും, ഇടത്തു ഭാഗവും തന്നും തൃപ്തി വരികയുമില്ല. ഓരോരുത്തൻ താന്താന്റെ ഭുജത്തിന് മാംസം തിന്നുകളയുന്നു. മനശ്ശ എഫ്രയീമിനെയും എഫ്രയീം മനശ്ശയെയും തന്നെ. അവർ ഇരുവരും യഹൂദയ്ക്ക് വിരോധമായിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈയിനി നീട്ടിയിരിക്കും. ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളവാനും എന്റെ ജനത്തിലെ ഇവരുടെ അവകാശമില്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്കിരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വെക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. സന്ദർശന ദിവസത്തിലും ദൂരത്ത് നിന്ന് വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ച് കൊള്ളും? അവർ ബദ്ധന്മാരുടെ കീഴെ കുനിയുകയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയുള്ളൂ. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈയിനിയും നീട്ടിയിരിക്കും. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേലെ ഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടുപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ ബോധിങ്കിൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണമായിരിക്കാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഐശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവന്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. പറിക്കുമോ ശുദ്ധമത്തായിട്ട് സുവിശേഷം ഒന്നാം
അധ്യായം.
അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു, യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു, പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു, ആരാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു, അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ ജാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബദിനെ ജനിപ്പിച്ചു, ഓബദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു, ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു, ശലോമോൻ രഹബ്യാമെ ജനിപ്പിച്ചു, രഹബ്യാം അബിയാവയെ ജനിപ്പിച്ചു, അബിയാവ് ആസയെ ജനിപ്പിച്ചു, ആസ യോശാഫാത്തിനെ ജനിപ്പിച്ചു, യോശാഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു, യോരാം ഉസിയാവെ ജനിപ്പിച്ചു, ഉസിയാവ് യോഥാമിനെ ജനിപ്പിച്ചു, യോഥാം ആഹാസിനെ ജനിപ്പിച്ചു, ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു, ഹിസ്കിയാവ് മനശ്ശെയെ ജനിപ്പിച്ചു, മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു, ആമോസ് യോശിയാവെ ജനിപ്പിച്ചു, യോശിയാവ് യഖോനിയാവെയും അവന്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യഖോന്യാവ് ഷെയൽത്തിയേലിനെ ജനിപ്പിച്ചു, ഷെയൽത്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു, സെരുബാബേൽ അബീഹൂദിനെ ജനിപ്പിച്ചു, അബീഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു, എല്യാക്കീം ആസോറിനെ ജനിപ്പിച്ചു, ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു, സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു, ആഖീം എലീഹൂദിനെ ജനിപ്പിച്ചു, എലീഹൂദ് എലിയാസറെ ജനിപ്പിച്ചു, എലിയാസർ മത്ഥാനെ ജനിപ്പിച്ചു, മത്ഥാൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14ഉം ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14ഉം ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14ഉം ആകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജന്മവിവരണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായി യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അളിച്ചത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊള്ളുവാൻ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനിവിടെ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹൂദ രാജാവ് അത് കേട്ടിട്ട് അവന് യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിന് മഹാപുരോഹിതന്മാരെ ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ, യഹൂദ്യാദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രയേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറേ ഹേരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു, നിങ്ങൾ ചെന്ന ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ടവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടും കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെച്ചു. ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ബാറിക്കുമോർ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തേണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേനിയോ സുറിയനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു. യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച് ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്നു. മറിയേയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. പാറയ്ക്കുമോ സങ്കീർത്തനം 21. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവനെ ഏറ്റവും ഉല്ലസിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടത്തെ അവന്റെ തലയിൽ വെക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ടവനെ ആനന്ദിപ്പിക്കുന്നു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. നിന്റെ കൈ നിന്റെ ശത്രുക്കളെയും കണ്ടുപിടിക്കും, നിന്റെ വലം കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചുളയെ പോലെയാക്കും. യഹോവ തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും, തീ അവരെ ദഹിപ്പിക്കും. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നീ അവരെ പുറം കാട്ടുമാറാക്കും, അവരുടെ മുഖത്തിന് നേരെ അസ്ത്രഞ്ഞാണിന്മേൽ തൊടുക്കും. യഹോവേ, നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാണെന്നു പറയ്ക്കുമോ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദിവതലം തന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. പ്രിയേക ദൈവത്തിന്റെ അന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാ ബുധനാഴ്ചയും സൗത്തോസ്തോത്രാതരത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ടെലിഫോണിക് പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവവിശ്വാസികളെയും സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കാൻ ഒരു പ്രഭാതം കൂടെ, പ്രത്യേകിച്ച് ഈ ബുധനാഴ്ച ദിവസം, അതോടൊപ്പം തന്നെ 25 ദിവസത്തെ നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ഈ നോമ്പിന്റെ ദിനങ്ങളിൽ ഒരു ബുധനാഴ്ച ദൈവം തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവ് നമ്മെ തന്നെ താഴ്മയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ശിരസ്സുകളെ നമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ദൈവം തന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ ഹൃദ്യമായി മഹത്വപ്പെടുത്താം. ഓരോ നിമിഷവും തന്റെ ബലമുള്ള കരങ്ങളിൽ താങ്ങുന്ന ആ ദൈവത്തെ ഹൃദയപൂർവ്വം നമുക്ക് ആരാധിക്കുകയും ദൈവമൊരുക്കുന്ന പാതയിൽ തിരിച്ചറിവോടെ വളരുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥന ഒരു മുഖാന്തരമാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുകയും ഇപ്പോഴിതിന് നേതൃത്വം നൽകിയിരുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകം ഡോക്ടർ വി സി വർഗീസ് അച്ചൻ, ശ്രീപട്ട് ഐസക് ബി പ്രകാശ് അച്ഛൻ, ബി ജോയി അച്ഛൻ, തമ്പാൻ വർഗീസ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ സ്നേഹിതരെയും വീണ്ടും ദൈവമുമ്പാകെ സമർപ്പിക്കുകയും നമ്മുടെ ഒരു അല്പസമയത്തെ ഈ കൂട്ടായ്മ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധിക്കും പ്രത്യാശയോടുകൂടിയുള്ള ദൈവസന്നിധിയിലേക്കുള്ള പ്രയാണത്തിനും പ്രത്യേകിച്ച് ഈ നോമ്പ് അകമ്പടിയാക്കിക്കൊണ്ട് കൂടുതൽ ആത്മീക തേജസ് പ്രാപ്യമാക്കാൻ തക്കുള്ള സാധ്യതയിലേക്കും നമ്മുടെ ഈ നിമിഷങ്ങളെ ഉപകരിക്കുവാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 114-ാമത്തെ വളരെ സുപരിചിതമായ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 114-ാമത്തെ ഗീതം. കർത്താവിൻ സന്തോഷം അവരൻ ബലം, പാരിതിൽ പാർക്കുന്നവനൻ ബലം, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ പല നാൾ കരുതി ഞാനേകനെന്ന്, അന്നാളിലവനെന്നോടു ചൊല്ലി ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്, ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ബലഹീനനെന്നു ഞാൻ കരുതിയ നാ അന്നാളിലവനെന്നോടു ചൊല്ലി ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്, ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. സ്നേഹീതരില്ലെന്നു കരുതിയ അന്നാളിലവനെന്നോടു ചൊല്ലി നിത്യമാ സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട്, സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ കരുതിയതാ അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്, മനുഷ്യരാസാദ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. നിന്നീതനെന്നു ഞാൻ കരുതിയത അന്നാളിലവനെന്നോടു ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട്, ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവവുമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുതനും പൈസഹായുമായ സത്യ ദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി. നമ്മളുമായി തന്റെ കരുണയും മനോഗണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളെ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നതിനും പരിപാലിക്കാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾ
ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ നിനടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാരാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദുർവിക്ഷ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കണങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആ ദുഷ്ടമന്ത്രം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നിമ്മുടെ കർത്താവിനോടുകൂടെ നിന്റെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ കർത്താവായ ശുശ്രൂഷയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധലനൊക്കെ അറിയാമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവത്തിനോടെ പേഷ്യൻസ് വരണമേ. ആമീൻ.
അറക്കുമോ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പിതാവായ ആദാം വിലക്കപ്പെട്ട പരം വശിച്ചതിനാൽ മനുഷ്യജാതിക്കുണ്ടായ ആപത്തിന് തീർപ്പാനായിട്ട് നിന്റെ വാത്സല്യമുള്ള ഏകപുത്രനെ കരുണയോടെ മനുഷ്യാവതാരത്തിന് നീ കൽപ്പിച്ചയച്ചുവല്ലോ. ആ രക്ഷാകരമായ ജന്മപ്പെരുന്നാളിന്റെ ബഹുമാനത്തിനും ആഘോഷത്തിനും വേണ്ടി ഭക്ഷണസുഖത്തെ വെടിഞ്ഞ് ഞങ്ങൾ ആചരിക്കുന്ന നോമ്പിനെ മകൂശന്മാരുടെ കാഴ്ചകൾ പോലെ നീ കൈക്കൊള്ളണമേ. ഭക്ഷണം മൂലം ഞങ്ങളുടെ മേൽ അധികാരപ്പെട്ടവനായ ആകൽ കുറിസായ ജയിപ്പാൻ നോമ്പ് തോൽക്കാത്ത ആയുധമായി നിന്റെ ഏകപുത്രനായ ഞങ്ങളുടെ ഏകരക്ഷകൻ ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ രക്ഷാകരമായ ജന്മപെരുന്നാളിലേക്ക് നോമ്പെന്ന വലിയ ആയുധം തിരിച്ചുകൊണ്ട് ഞങ്ങൾ ഓടുന്നു. ഞങ്ങളെ ആക്രമിച്ച് വീഴ്പ്പാൻ വേണ്ടി ഞങ്ങളോട് കഠിന യുദ്ധം ചെയ്യുന്ന ദുഷ്ടശത്രുവിൽ നിന്നും സൈന്യങ്ങളിൽ നിന്നും കരുണയോടെ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ ഞങ്ങൾ ബലഹീനരാകൊണ്ട് ഞങ്ങളുടെ നോമ്പ് നമസ്കാരങ്ങളും ബലഹീനമുള്ളവയും കുറ്റമുള്ളവയുമാകുന്നു. എങ്കിലും ഞങ്ങൾ നിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരും നിന്റെ കൈവേലിയുമാകുന്നു എന്നുള്ളതിനെ ഓർത്ത് ഞങ്ങളുടെ നോമ്പിനെയും നമസ്കാരങ്ങളെയും കൃപയോടെ കൈക്കൊള്ളണമേ. മനുഷ്യാവതാരത്തിന് നിന്റെ ഏകപുത്രനെ പാണ്ടക്കവണ്ണം നിനക്ക് ഞങ്ങളോട് കരുണയുണ്ടായെങ്കിൽ ഞങ്ങളുടെ ശുശ്രൂഷകളുടെ കുറ്റങ്ങളെ പോക്കുവാനും പാപങ്ങളെ മോചിപ്പാനും നിന്റെ മഹാകരുണകളെ തെടുപ്പാൻ യാതൊന്നും ചെയ്യുന്നല്ലോ. മഹാസമുദ്രത്തിൽ ഒരു തുള്ളി ചില പോലെ അല്ലാതെ നിന്റെ മഹാകരുണയുടെ മുമ്പിൽ ഞങ്ങളുടെ പാപങ്ങൾ എന്തുള്ളൂ? ദൈവമേ ഞങ്ങൾ നിന്റെ കരുണയെ കൈക്കൊണ്ട് പാപമോചനം ലഭിച്ചവരായി ഞങ്ങളുടെ രക്ഷിതാവിന്റെ ജന്മപെരുന്നാൾ മാലാഖമാരുടെ കൂടെ നിന്നെ സ്തുതിച്ചു പോഴ്ത്തുവാനും ആറ്റിടയന്മാരോടുകൂടെ അത്ഭുതങ്ങളെ കാണുവാനും ഞങ്ങളോടുള്ള നിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിച്ചു പോഴ്ത്തുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അതായത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ.
സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹം, വളരെ അനുഗ്രഹീതമായ ഈ ബുധനാഴ്ച പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയില് സംബന്ധിപ്പാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് നമ്മെ തന്നെ താഴ്മയോട് ദൈവസന്നിധിയിൽ അടുത്തു വരാം. നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ആമുഖത്തിൽ ഓർപ്പിച്ചു. ദൈവം വീണ്ടും ഈ ശരീരത്തിൽ ജീവനിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ വലിയ സംഭവത്തെ ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുസ്മരിക്കുവാനും അനുസ്മരണത്തിൽ കൂടി ബേദലഹേമിൽ താൻ പ്രപഞ്ചത്തിന് നൽകിയ ആ പ്രകാശം വർത്തമാന ലോകത്തിൽ ഈ അനുസ്മരണത്തിൽ കൂടിയുള്ള അനുഷ്ഠാനങ്ങളിൽ നമ്മൾ കണ്ടെത്തുമ്പോൾ അത് നമ്മളിലേക്ക് പരിവേശിപ്പിക്കപ്പെടുകയും അത് തലമുറകളിലേക്ക് കൈമാറുവാൻ തക്കവണ്ണം ആ നന്മ നമ്മളിൽ വ്യാപരിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഓർക്കാം. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെ ദൈവത്തെ അറിഞ്ഞ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആധ്യാത്മിക മനുഷ്യാവതാര ശുശ്രൂഷയിൽ താൻ അനുഷ്ഠിച്ച ആത്മീക കർമ്മങ്ങളോട് പൊരുത്തപ്പെട്ട് ഏകീഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മൂല്യമേറിയതെന്നുള്ള കാര്യം നമുക്കറിയാം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ പ്രസംഗിച്ച ആളുകളൊക്കെ, പ്രത്യേകിച്ച് ഐസക്കത്തിനൊക്കെ ചാനലിൽ പ്രസംഗിക്കുമ്പോൾ വീടുകളുടെ മുമ്പിൽ സ്റ്റാറുകളെ തൂക്കുകയും പ്രകാശം ഭവനത്തിന്റെ മുമ്പിൽ പ്രാപ്യമാക്കുന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ വിശദീകരിച്ചു. അത് പുറമേയല്ല, അതിനപ്പുറമായി അകമേ സ്വയം പ്രകാശിക്കുവാനും അത് പകർത്തി ഭവനാംഗങ്ങൾക്കും അല്ലെങ്കിൽ നാം ആരോടൊക്കെ ബന്ധപ്പെടുന്നു അവർക്കൊക്കെ പകർത്തി കൊടുക്കുവാനും തീർച്ചയായിട്ടും ഈ ദിനങ്ങളിലൊക്കെ നമുക്ക് ഇടവരണം. നമുക്കറിയാമല്ലോ ലോകം മുഴുവൻ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ്, എവിടെയും സങ്കടങ്ങളുടെ വാർത്തകൾ കേൾക്കുന്ന അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രോഗമാണെങ്കിലും മനുഷ്യൻ വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളും അറിയാതെ സംഭവിക്കുന്നതുമായ പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു സമഗ്രമായ അനുഭവത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോവുക. പ്രത്യേകിച്ച് അതിക്രമങ്ങൾ കൊണ്ട് മനുഷ്യൻ മതിമറന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ അതേ ലോകത്ത് ഞാനും നിങ്ങളും ഒക്കെ ചുവട് വെക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ചുവടുകൾ ഇടറാതെ തമ്പുരാൻ ആഗ്രഹിക്കുന്ന, തമ്പുരാൻ പ്രതീക്ഷിക്കുന്ന പാതകളിൽ കൂടി നടക്കുവാനും അങ്ങനെ നടന്നവർക്ക് ലഭിക്കുന്ന അനശ്വരമായ അനവരതമായ നൽവരങ്ങളെ ഉന്നതങ്ങളിൽ നിന്ന് കണ്ടെത്തുവാനും നമ്മുടെ ആത്മീക ജീവിതത്തിന് സഹായിക്കട്ടെ. 68 സങ്കീർത്തനം 3 വാക്യം ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും നീതിമാൻ സന്തോഷിച്ചു ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. എങ്കിലും നീതിമാൻ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും, അതെ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. ഒരുപക്ഷെ പ്രതിസന്ധികളുടെ മധ്യത്തിലും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആനന്ദിക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവിക ചൈതന്യമുണ്ട്, യാതൊരു സംശയവുമില്ല. ഉള്ളിൽ ദൈവത്തിന്റെ ചൈതന്യമുള്ളവർക്ക് വേദനയുടെ മധ്യത്തിലും ചിരിക്കാൻ സാധിക്കത്തുള്ളൂ. വേദന അറിയാതെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന ചിരിയാണ് അവരിൽ കൂടി ബഹിസ്ഫരിക്കുന്നത്. ആ ഒരു ആനന്ദം സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നീതിമാർഗത്തിൽ കൂടി ദൈവം കാണിക്കുന്ന പാതയിൽ കൂടി അനുഷ്ഠാനങ്ങളും ആരാധനകളും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടവരണം. ഈ ജനങ്ങളൊക്കെ ആ ഒരു ബോധ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് സഹായിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഇടവരുത്തട്ടെ. നമുക്കറിയാം സഭയുടെ കാനൂനിക ക്രമീകരണ പ്രകാരം കഴിഞ്ഞ ആഴ്ച യോസേഫിനുണ്ടായ വെളിപാടിന്റെ ഞായറാഴ്ച ആയിട്ട് നമ്മൾ ദൈവത്തെ കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് 13 കഴിഞ്ഞ ദിവസം സുബോൺ ഭദ്രാസനത്തിന്റെ ദീർഘകാലം എത്രാപോലത്തെയായി സേവനം അനുഷ്ഠിച്ച, വളരെ പ്രൗഢഗംഭീരമായി തന്റെ ശുശ്രൂഷ സഭയ്ക്ക് വേണ്ടി നിർവഹിച്ച ദാനിയർ ഫീലക്സ് ഓഫ് പത്രാപോലത്തെയുടെ 31 ഓർമ്മയായിരുന്നു. അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത് 19 ബേസിൽ ദേറായിലാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം, വളരെ നിഷ്ഠയോടും ഭക്തിയോടും ആരാധനയുടെ മഹത്വം പറഞ്ഞ് പ്രകാശിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് ഫീലക്സ് നസ്രിബേനി. ഇതുപോലുള്ള പിതാക്കന്മാരുടെ സാന്നിധ്യം, അവരുടെ അദൃശ്യ സാന്നിധ്യം നമ്മുടെ സഭയ്ക്ക് തേജസ്സും അനുഗ്രഹവുമായി നിലനിൽക്കുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോട് നമ്മൾ ഓർക്കേണ്ടത് 17 പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ, അദ്ദേഹം വള്ളിക്കാട്ട് തേറായിലാണ്, വാകത്താടത്ത് വള്ളിക്കാട്ട് തേറായിലാണ് കബറടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 93 ഓർമ്മയാണ്. വളരെ പ്രാധാന്യത്തോടും പ്രസിദ്ധിയോടും കൂടിയാണ് ആ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാബ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന വള്ളിക്കാട്ട് തേറായില് നടത്തപ്പെടുക. ഇതുപോലുള്ള പിതാക്കന്മാർ ഈ സഭയ്ക്ക് ലഭ്യമായത് ദൈവം തന്ന വലിയ അനുഗ്രഹമാണ്. ഈ പിതാക്കന്മാരുടെയൊക്കെ ഓർമ്മ നമ്മളെ കൊണ്ടാടട്ടെ. അതുപോലെ തന്നെ ഇതിനേക്കാളിലൊക്കെ പ്രാധാന്യത്തോട് നമ്മൾ ഓർക്കേണ്ടതാണ് 18 പരിശുദ്ധ മർത്തോമാസ്ലീഗ കുന്തമേറ്റതിന്റെ ഓർമ്മയാണ്. ഒരുപക്ഷെ ഈ സഭ നിലനിൽക്കുന്നത് തന്നെ മഹാപരിശുദ്ധന്റെ സാന്നിധ്യമാണ്. പ്രതിസന്ധികളിലും തളരാതെ ഈ സഭയെ നയിക്കുന്ന, പ്രതിബന്ധങ്ങളിലിടയിലും ഇടറിപ്പോകാതെ ഈ സഭയെ നയിക്കുന്നത് ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മർത്തോമാസ്ലീഗയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, മറ്റു ചില ദിവസങ്ങളിലൊക്കെ ജൂലൈ 3 ആ പിതാവിനെ, പരിശുദ്ധ പിതാവിനെ ഓർക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ദിനം ഈ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ മരണം പ്രാപിച്ച ദിവസമാണ്. കാരണം മൈലാപ്പൂരിൽ കബറടങ്ങി എടസയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോയി. ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ആ മഹാപരിശുദ്ധൻ ഈ സഭയ്ക്ക് അല്ലെങ്കിൽ ഈ ഭാരതത്തിന് ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ്. ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്ത്യാനികളായിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് തന്നെ ഒരുപക്ഷെ അങ്ങനൊരു പിതാവ് ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടതുകൊണ്ടാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥത ഈ സഭയ്ക്കും സമൂഹത്തിനും നമുക്കും ഈ ദേശത്തിനും ലോകത്തിനും കാവലും കോട്ടയുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസച്ചനാണ്. നമുക്കറിയാമല്ലോ ഒരു സാധാരണ പ്രസംഗകരിൽ നിന്ന് വ്യത്യസ്തമായി അച്ഛൻ പലപ്പോഴും നമുക്ക് ഒരു എഡ്യൂക്കേറ്റീവ് ഒരു തരത്തിലാണ് അച്ഛനെ ക്ലാസ് എടുക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ആഴ്ച ജീനിയോളജി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ ജനനത്തിനോട് ചേർന്ന് ആ തലമുറയുടെ അല്ലെങ്കിൽ തലമുറപരമായി കടന്നു വന്ന ആ വഴികളെ ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് ജീനിയോളജിയിൽ നമ്മൾ വായിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കാം അച്ഛന് ഇന്നത്തെ ഈ ദിവസം ധ്യാനം നിർവഹിക്കാൻ തക്കവണ്ണം അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ ഈ വിഷയത്തെ പറ്റി പറയാം എന്ന് അച്ഛന് ഇങ്ങോട്ട് പറഞ്ഞത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് ശ്രീമതി മേരീസ് കറിയ സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 75-ാമത്തെ ഗീതം, എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തുന്നതാൽ എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂവിൽ എന്ന് ഉള്ള ഗീതം ദൈവമുമ്പാകെ ഇപ്പോഴ്
സമർപ്പിക്കുന്നതാണ്.
എൻ
പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിരുന്നതാ എൻ ജീവിത ആരങ്ങളാൽ കേളമോ എൻ ജീവിത ആരങ്ങളാൽ കേളമോ മാറിയിടുമേ എൻ രോഗങ്ങൾ നീടുമേ എൻ വേദന മാറിയിടുമേ എൻ രോഗങ്ങൾ നീടുമേ അങ്ങേ വാഴ്വിൽ ചാരിടുമ്പോ ഞാനെന്തോ ഭാഗ്യവാനായി അങ്ങേ വാഴ്വിൽ ചാരിടുമ്പോ ഞാനെന്തോ ഭാഗ്യവാനായി ജീവിത സാഗരെ പാരങ്ങളാൽ എന്തോണി വാളങ്ങിടുമ്പോ ജീവിത സാഗരെ പാരങ്ങളാൽ എന്തോണി വാളങ്ങിടുമ്പോ അമരക്കാരനായി നിസാനിക്കും എന്നെന്നും മതി എനിക്ക് അമരക്കാരനായി നിസാനിക്കും എന്നെന്നും മതി എനിക്ക് ഉറ്റവ കൈവിടും സ്നേഹിത മാറിടും എൻ പെറ്റമ്മയും പള്ളിടുമേ ഉറ്റവ കൈവിടും സ്നേഹിതർ മാറിടും എൻ പെറ്റമ്മയും പള്ളിടുമേ മാറ്റമില്ല വിശ്വസ്തനീ നിന്റേതല്ലോ മാറ്റമില്ല വിശ്വസ്തനീ എന്നും ഞാൻ എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാൻ എൻ ജീവിത പാരങ്ങളാൽ കേളമോ എൻ ജീവിത പാരങ്ങളാൽ കേളമോ
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട സച്ചനെ സ്വാഗതം ചെയ്യും.
അച്ഛാ കേക്കാവോ? അച്ഛാ
കേക്കാം.
ഹലോ, പിതൃപുത്ര പരിശുദ്ധ ആത്മാവ് നത്രീക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ബുധനാഴ്ച പ്രഭാത സമയത്ത് ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും തിരുവചനത്തിൽ നിന്ന് അല്പനേരം ചിന്തിക്കുന്നതിനും തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനുവേണ്ടി ഇങ്ങനെയൊരു അവസരമൊരുക്കി തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ള വന്നരായ വൈദിക സഹോദരങ്ങളെ, കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു ഉത്തമനായ ഒരു മനുഷ്യന്റെ നിരാശയുടെയും നെടുവീർപ്പുകളുടെയും ആ നടുവിലെ ആശ നഷ്ടപ്പെട്ടവനായിരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത് നീതിമാനായ യോസെഫ് എന്നാണ്, ജോസഫ് ദ റൈച്ചസ് മേൻ. മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പം അവരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തി എന്നോ അല്ലെങ്കിൽ മാന്യനായ ഒരു വ്യക്തി എന്നോ വേണേ പറയാം. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ തകർന്നു വീഴുന്ന ഒരു അവസരത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു സ്വപ്നത്തിൽ ദൈവമോനെ അതിന്റെ ആൻസർ കൊടുക്കുകയും ചെയ്തു. എന്താണ് ജോസഫിന്റെ സ്വപ്നമെന്ന് വേദപുസ്തകത്തിലൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ചില പിതാക്കന്മാരുടെ എഴുത്തുകളില് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കണ്ടു ഒരു മനോഹരമായ ഒരു രാജകൊട്ടാരം, വളരെ അലങ്കൃതമായിട്ടും വ്യത്യസ്തമായിട്ടും ആയിട്ടുള്ള ഒരു രാജകൊട്ടാരത്തിനകത്ത് ഒരു വ്യക്തി സിംഹാസനത്തിലിരിക്കുന്നു. മനസ്സിലായി ദൈവമായ കർത്താവാണ് ഇരിക്കുന്നതെന്ന്. എന്നാൽ കൊട്ടാരം പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണ്, ആരുമില്ല, ആർക്കും അവിടുന്ന് അകത്തോട്ട് പോകാനും സാധിക്കത്തില്ല, അകത്തുനിന്ന് പുറത്തേക്ക് വരാനും സാധിക്കത്തില്ല. അദ്ദേഹത്തിന് മനസ്സിലായി യഹൂദ ചരിത്രത്തിൽ നോക്കിപ്പാർത്തുകൊണ്ടിരുന്ന ഒരു രാജാവിന്റെ ആഗമനത്തിന് വേണ്ടിയിട്ട്, ഒരു മശിഹായുടെ ആഗമനത്തിന് വേണ്ടിയിട്ട് നോക്കിപ്പാർത്തുകൊണ്ടിരുന്നു. ആ മശിഹായാണ് ഇത് തന്റെ ഭാര്യയാകുന്ന മറിയയുടെ ഗർഭപാത്രത്തിൽ ഇറങ്ങി വസിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ അവളെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായി. എന്നാൽ അടുത്ത ആഴ്ചത്തേത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വായനയാണ്. ആരാധനാ ഭാഗമായി വേർതിരിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ ഏറ്റവും എനിക്ക് തോന്നുന്ന, അരോചകമായി തോന്നുന്ന ഒരു വേദവായനയാണ്. സന്ധ്യാ നമസ്കാരത്തിനകത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:1-18 വിശുദ്ധ കുർബാനയ്ക്ക് ലൂക്കോസിന്റെ സുവിശേഷം 3:23-38 വാക്യങ്ങളുമാണ് എടുത്തിരിക്കുന്നത്. പറഞ്ഞ് തമാശായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സന്ധ്യാ പ്രാർത്ഥനയില് എവൻഗേലിയൻ വായന സമയത്ത് ഒരു മെത്രാച്ചൻ എവൻഗേലിയൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ സംഭവത്തിന് ഇലക്ട്രിസിറ്റി പോയി, കറണ്ട് പോയി, ഇരുട്ടായി. ചെമ്മാശന്മാര് രണ്ടുപേരും മെഴുകുതിരി അപ്പുറം ഇപ്പുറയും പിടിച്ചിട്ടുണ്ട്. അവരോട് മെത്രാച്ചൻ പറഞ്ഞു, ചെമ്മാശന്മാരെ മെഴുകുതിരി ഒന്നുകൂടി അടുപ്പിച്ചു പിടിച്ചേ, ഞാൻ നോക്കട്ടെ ആരെയാണ് ജനിപ്പിച്ചതെന്ന്. എന്ന് പറഞ്ഞ പോലെ ഒരു അരോചകമായിട്ട് തോന്നുന്നതും അതുപോലെ ചില പരിചിതമായ ചില പേരുകൾ നീണ്ട പട്ടികയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും ഉച്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള പേരുകളാണ്. ഒരു തട്ടും തളവും കൂടാതെ വായിച്ചു പൂർത്തീകരിക്കാൻ പ്രയാസം. അച്ഛന്മാരായ ഞങ്ങൾക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതൊക്കെ ഒന്ന് വായിച്ചു തീർക്കുന്നത്. വിചാരിച്ചിട്ടുണ്ട് ഇതൊന്ന് വായിച്ചു തീർന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്ന സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പേരുകൾ വംശാവലി, ജീനിയോളജി അഥവാ കുടുംബ പാരമ്പര്യം ഏത് മനുഷ്യനും ധന്യമേറിയതാണ്. പ്രത്യേകിച്ച് നമ്മള് സുറിയാനി ക്രിസ്ത്യാനിക്കാരനെ വംശാവലി എന്ന് പറയുന്നത് തന്നെ ഒരു അങ്ങേയറ്റം അവന്റെ ഓണറബിൾ ആയിട്ടുള്ള ഒരു തിങ്ങാണ് അവനെ കണ്ടു അവനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ അടുത്ത കാലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ധാരാളം ധാരാളം കുടുംബ സമ്മേളനങ്ങൾ നടക്കുന്നത്. പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾ, എപ്പിസ്കോപ്പൽ സഭകൾ, നോൺ എപ്പിസ്കോപ്പൽ സഭകൾ, സെക്ടേറിയൻസ്, ഇവരെല്ലാം കുടുംബമഹിമകൾക്ക് പ്രത്യേകമായിട്ട് പകലോ മറ്റം കുടുംബം എന്ന് പറഞ്ഞൊരു കുടുംബത്തിന്റെ മഹിമയും പൊക്കിപ്പിടിച്ചുകൊണ്ട് വളരെയധികം യോഗങ്ങളൊക്കെ നടക്കുന്നത് കാണാം. അതുകൊണ്ട് സുറിയാനി ക്രിസ്ത്യാനിയെ അറിയാം ഒരു കുടുംബമഹിമ എന്താണെന്നുള്ളത്, കുടുംബ പാരമ്പര്യം എന്താണെന്നുള്ളത്. എന്നാൽ ഇതിനെക്കാട്ടിലും വളരെയധികം പാരമ്പര്യം അങ്ങേയറ്റം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് യഹൂദജനം എന്ന് പറയുന്നത്. നിങ്ങൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാം, അബ്രഹാം തൊട്ടിങ്ങോട്ട് ഉള്ള അബ്രഹാമിന്റെ വിളി, എബ്രഹാമി കവനന്റെ അവിടം തൊട്ടിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് യഹൂദ ചരിത്രം ആരംഭിക്കുകയാണ്. ആ ജനതയുടെ ചരിത്രം ബന്ധിക്കുന്നത് യഹൂദന്മാർ തന്നെയാണ്. മീഡോ പേർഷ്യൻ എക്സൈൽ കഴിഞ്ഞിട്ട് സൈറസ് രാജാവിന്റെ അധിക അനുവാദത്തോടുകൂടി എസ്രാ ശാസ്ത്രികള് പോയി യെരുശലേം പണിയാൻ പോകുന്നുണ്ട്. അപ്പോൾ കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാരോട് ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. ആ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത് അവര് അബ്രഹാമുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള ആൾക്കാരെ മാത്രമേ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ തിരിച്ച്. അത് എത്ര നിഹമ്മയായുടെ പുസ്തകങ്ങൾ വായിച്ച് കാണാം, അതിനകത്ത് ഒരുപാട് വംശാവലികളും പേരുകളും ഒക്കെ ആയിട്ട് കാണാം. എന്നാല് ഏത് മനുഷ്യനെയും പ്രാധാന്യമേറിയതായിട്ടുള്ളതാണ് ഈ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ചരിത്രത്തിൽ അങ്ങേയറ്റം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ അബ്രഹാമായിട്ടുള്ള ബന്ധമുള്ളതും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യതയുള്ളതുമായിട്ട് ഒരേ ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. AD 70 യഹൂദന്മാരുടെ സകല ഗ്രന്ഥങ്ങളും സകല വംശാവലിയും അവരുടെ റെക്കോർഡുകളും മുഴുവനും AD 70 നശിപ്പിക്കപ്പെട്ടു. അത് റോമൻ ഗവർണർ വെസ്പൂഷ്യൻ ടൈറ്റസിന്റെ നേതൃത്വത്തിലെ യഹൂദ പട്ടണത്തെ അല്ലെങ്കിൽ യെരുശലേമിനെ തന്നെ പ്ലണ്ടർ ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട്. ലോകത്തിലെവിടെയും യഹൂദന്മാർ ചിതറിപ്പാർത്തു. ഇന്ന് ആ ദാവീദിന്റെ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനും അതുപോലെ യഹൂദ അബ്രഹാമുമായിട്ട് ബന്ധമുള്ളതും യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിന്റെ വംശാവലി പഠിക്കുന്ന ഒരു വലിയ പാഠം വേദപുസ്തകം നമുക്ക് തരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ വിചാരിക്കും എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അർത്ഥം എന്താണ്, ഇതിനകത്തെ ഉൾക്കാഴ്ചകൾ എന്താണ് എന്ന് ഒന്ന് അല്പസമയം ഒന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഭാഗം എടുത്തിരിക്കുന്നത്. കാരണം ഇത് വായിച്ചാൽ മനസ്സിലാക്കാത്തതും ഒരു പ്രാവശ്യം ചിലപ്പം വായിച്ചെന്നുവരും രണ്ടാമത്തെ പ്രാവശ്യം തിരിച്ചങ്ങോട്ട് പോകാൻ ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒരു അധ്യായങ്ങളാണ് ഈ രണ്ട് സുവിശേഷകരും നൽകുന്നത്. ഇവിടെ ഈശ്വരച്ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ വീഴ്ചയുടെയും അവന്റെ ഉയർച്ചയുടെയും പരാജയത്തിന്റെയും വിജയത്തിന്റെയും കോട്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും ചരിത്രമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് നന്മ ചെയ്ത മനുഷ്യന്റെ കാഴ്ചകൾ മാത്രമല്ല, തിന്മ ചെയ്തവന്റേതുണ്ട്, തെറ്റുകൾ പറ്റിയതിന്റെതുണ്ട്, വീഴ്ച പറ്റിയതിന്റെതുണ്ട്, അവ തെറ്റുകളിൽ നിന്നും മോചിതനായി തിരിച്ചു വരുന്നവന്റെയുമുണ്ട്. ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻഷ്യൽ ബുക്ക് എന്നാണ് പറയുന്നത്. അതിനകത്ത് എല്ലാ മാനുഷിക വികാരങ്ങളും വിചാരങ്ങളും ഉൾക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ടാണ് അതിനകത്ത് ഈ വംശാവലി കൂടെ ചേർത്തിരിക്കുന്നത്. യുഗാന്ത പുരുഷൻ യുഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നവൻ അനാദിയായവനും ആരംഭം കുറിക്കുന്ന അവസരമാണ് ദൈവോത്തരന്റെ ജനനം എന്ന് പറയുന്നത്. അതായത് യേശുക്രിസ്തുവിന് ആരംഭമില്ലാത്തവനും എന്നാൽ മനുഷ്യാവതരത്തിന് വേണ്ടിയിട്ട് ഒരു ആരംഭം കുറിക്കുന്നതിനും വേണ്ടിയിട്ട് മനുഷ്യസ്ത്രീയോടെ അനുവാദം ചോദിക്കുകയും തന്റെ രക്തത്തിൽ നിന്ന് രക്തവും തന്റെ മാംസത്തിൽ നിന്ന് മാംസവും തന്റെ എല്ലുകളിൽ നിന്ന് എല്ലുകളുമായി തീർന്ന ഒരു യഥാർത്ഥ മനുഷ്യനായി തീരുകയും ചെയ്ത ആ ദൈവം സൃഷ്ടിയായി തീർന്ന് അതാണ് അതിന്റെ ഒരു ഖണ്ണിയായിട്ട് അതിനെ അബ്രഹാം യോജിപ്പിക്കുന്നതും എന്നാൽ ലൂക്കോസിന്റെ ശേഷം നോക്കിയാൽ അത് ആദാമിൽ സംയോജിപ്പിക്കുന്നതുമായിട്ടുള്ള രണ്ട് വംശാപരികൾ രണ്ട് വഴികളാണ് ഒരു ചേരുന്ന ഒരിടത്താണ് യേശു ക്രിസ്തുവിലാണ് ചേരുന്നത് രണ്ടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ അബ്രഹാമിലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആദാമിലും ആരംഭിക്കുന്ന വംശപരമ്പര വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൂടിയാണ് ഇരുവരും വീക്ഷിക്കുന്നത്. അബ്രഹാമിൽ ആരംഭിക്കുന്നത് എബ്രായ ചരിത്രത്തിലേക്ക് മത്തായി ശ്ലീഹ ശ്രദ്ധ തിരിക്കുമ്പോൾ ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് മനുഷ്യരെയെല്ലാം ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ള വിപുലവും വ്യാപകവുമായ വിശ്വമാനകതയിലേക്ക് വിരൽ ചൂണ്ടുവാൻ വേണ്ടി ആദാമിലാണ് അത് ആരംഭിക്കുന്നത്. അതിനകത്ത് വർഗമില്ല, വർണ്ണമില്ല, ലിംഗവിദേശ ഭാഷ ഇതൊന്നുമില്ലാത്ത വിവേചനങ്ങളുടെയും വിവിധ വേലിയേറ്റങ്ങളും വേലിക്കെട്ടുകളും അടങ്ങുന്നതായിട്ടുള്ള ഒരു വംശമാണ് പാരമ്പര്യമാണ് ഇതിനകത്ത്. The list of the names is a vital part of the God's gospel record. It shows that Jesus Christ is a part of history, that all the Jewish history prepared the way for his birth. God is in his grace and providence ruled and overruled to accomplish his great purpose to bring his son into the world. നമ്മളെ ഹിസ്റ്ററി ഇസ് ഫുൾ ഓഫ് മെൻ ഹു ഹാവ് ക്ലെയിംഡ് ദാറ്റ് ദേ കെയിം ഫ്രം ഗോഡ് ഓർ ദേ വേർ ഗോഡ്സ് ഓർ ദാറ്റ് ദേ ബ്രോട്ട് മെസ്സേജസ് ഫ്രം ഗോഡ്.
ഒരു മണിക്കൂർ കിട്ടിയില്ല എനിക്ക്.
മുഹമ്മദ്, കൺഫ്യൂഷ്യസ് ഇങ്ങനെയുള്ള എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അവർ ദൈവത്തിന്റെ നിന്ന് വന്നവരോ ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദർ വാസ് നോ പ്രഡിക്ഷൻസ് അബൌട്ട് ദെയർ ബർത്ത് ഓർ ദെയർ മിനിസ്ട്രി, ബട്ട് ദെയർ വേർ പ്രഡിക്ഷൻസ് അബൌട്ട് ക്രൈസ്റ്റ്. ആരോ ഫോൺ ഓണാണ് സംസാരിക്കുന്നുണ്ട്. Others just came and said, "Here I am, believe me." Says the writing of Jewish people and related history of Babylonians, Persians, Greeks, Romans. When Christ appeared, he struck the history with such an impact that he split it into two, dividing it into two periods. One before his coming, the other after. When those who deny God must date their attacks upon him, saying AD and BC. Now it says CE as a common era, conveniently. Janman nalgunna മാതാപിതാക്കളെയും കുടുംബത്തെയും തെരഞ്ഞെടുത്ത് ജന്മമെടുക്കുന്നതിന് ഒരു മനുഷ്യന് സാധ്യമല്ല. കയ്യേറാവുന്നതോ കാശ് കൊടുത്ത് കരഗതമാക്കാവുന്നതോ അല്ലാത്ത ഈ സിദ്ധി ജന്മസിദ്ധമാണ്. വർഗവും വർണ്ണവും വംശവും ലിംഗവും നിശ്ചയിച്ച് ജനിക്കുന്നതിന് നമുക്ക് സാധ്യമല്ലെങ്കിലും തെറ്റായി നമ്മളെ ചില പേരുകൾ പറഞ്ഞ് വിളിക്കുന്നതിന് ആൾക്കാർക്കിടയാകുന്നു എങ്കിൽ തന്നെയും യേശുക്രിസ്തുവിന്റെ ഈ ജന്മാവലിയിലേക്ക് നേർന്നു കഴിഞ്ഞാൽ അതിന് പരിപൂർണമായിട്ടും ഫ്രീ അതിന് പറയുന്ന ഫ്രീ ഇൻകാർണേറ്റ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഇൻകാർണേഷന് മുൻപുള്ള ഇതിനെ കുറിച്ച് പ്രവചനങ്ങളിൽ കൂടി പറഞ്ഞിട്ടുണ്ട് ധാരാളം. അത് ദ റോയൽറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ഹെറിഡിറ്റി. ഇറ്റ് വാസ് ഇമ്പോർട്ടന്റ് ടു ജീസസ് ടു എസ്റ്റാബ്ലിഷ് ഹിസ് റൈറ്റ് ടു ഡേവിഡ്സ് ത്രോൺ. മാത്യു ഗേവ് ഹിസ് ഹ്യൂമൻ ഹെറിഡിറ്റി. മാത്യു 1-17. ആസുവില്ലാസ് ഹിസ് ഡിവൈൻ ഹെറിഡിറ്റി. മാത്യു 18-25 വായിച്ചാൽ അറിയാം. Genealogies were very important to the Jews, for without them they could not prove their tribal membership or their rights to inheritance. ക്രിസ്തുവിന്റെ വംശാവലി മനസ്സിൽ ഉയർത്തുന്ന മറ്റൊരു ചിന്ത പിതാക്കന്മാരുടെ ദൈവം ചൊരിഞ്ഞു നിന്നിട്ടുള്ള അനുഗ്രഹങ്ങളെയും കൃപകളെയും വിസ്മരിക്കുന്നുള്ളതാണ്. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും വിളിച്ചു വേർതിരിച്ചവനായ ദൈവം ഇന്നും മനുഷ്യരെ വിളിക്കുന്നു. ഇരുളുമൂടിയ താഴ്വരകളിൽ നിന്നും മെച്ചമായ മേച്ചൽപ്പുറങ്ങളിലേക്ക് വഴി നടത്തുന്നു. തലമുറ തലമുറയായ മനുഷ്യന് സങ്കേതമായിരിക്കുന്ന ആ പരാശക്തിയായ ദൈവത്തിൽ സങ്കേതപ്പെടുവാനും തലമുറയായി ഒഴുകിവരുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രയോഗങ്ങൾക്ക് മുൻപിൽ നമ്മളെ ശിരസ്കരായി നിന്ന് നന്ദി പറയുവാനും സ്തുതിഗോത്രങ്ങൾ അർപ്പിക്കുവാനും ഇന്ന് നമ്മയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇന്നർ മീനിങ്ങിലേക്ക് നമുക്കൊന്ന് കടക്കാം. മാത്യു 16:18 ക്ലിയർ, ജീസസ് ക്രൈസ്റ്റ് ബർത്ത് വാസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് എനി ജൂയിഷ് ബോയ് നെയ്മഡ് ഇൻ ദ ജീനിയോളജി. മാത്യു പോയിന്റഡ് ഔട്ട് ദാറ്റ് ജോസഫ് ഡിഡ് നോട്ട് ബിഗെറ്റ് ജീസസ് ക്രൈസ്റ്റ്, റാദർ ജോസഫ് വാസ് ദ ഹസ്ബൻഡ് ഓഫ് മേരി, ഓഫ് ഹും വാസ് ബോൺ ജീസസ്, ഹു ഈസ് കോൾഡ് ക്രൈസ്റ്റ്. ജീസസ് വാസ് ബോൺ ഓഫ് എ എർത്ലി മദർ without the need of an earthly father. This is known as the doctrine of the virgin birth. Matthew's genealogy traced the line through Solomon, while Luke's traced it through Nathan, another one of David's sons. It is worth it to note that Jesus Christ is the only Jew alive who can actually prove his claim to the throne of David. All of the other records were, as I told you, പറഞ്ഞ മാതിരി destroyed when the Romans took Jerusalem AD 70. The meaning of this genealogy, അതിന്റെ അർത്ഥങ്ങളെ എന്താണെന്നൊന്ന് നോക്കാം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫോർ ഇൻസ്റ്റൻസ്, ആദം തൊട്ട് ക്രൈസ്റ്റ് വരെ ഏതാണ്ട് 60 ജനറേഷൻസ് ആണ്. ദീസ് 60 seems to go in 6 tens. ആറിന്റെ പത്തായിട്ട് നോക്കണം. Which is 10th man being a notable significant. അതായത് പത്താമത്തെ മനുഷ്യൻ, പത്തൊന്നുള്ള പിന്നെ ജൂയിഷ് ന്യൂമറോളജിയിലെ ഒരു പൂർണ്ണസംഖ്യയാണ്. 6 എന്നുള്ളത് മനുഷ്യന്റെ നമ്പറാണ്, എ സിൻഫുൾ മേൻ. അപ്പം ആ പത്താമത്തെ മനുഷ്യൻ 6 × 60 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജനറേഷൻ 10 വരുന്നത് 70 ആണ്. അപ്പൊ 70-നൊക്കെ അതിൻ്റെതായിട്ടുള്ള മീനിങ്ങുണ്ട്. 70 പിന്നെ 70 പിതാക്കന്മാരെ പിന്നെ ഈജിപ്തിലേക്ക് കുടിയേറി പാർത്തതെന്നും 70 അറിയിപ്പുകാരും ഒക്കെ അതിന്റെ മീനിങ്സ് വേറെയുണ്ട്. എനിവേ, ഈ 60 ജനറേഷനിലെ ആഡംസ് ഓൺവേഴ്സ് ഫസ്റ്റ് 10th മേൻ ഇസ് നോവ. നിങ്ങൾ ചിന്തിക്കണം, നോവയുടെ സമയത്ത് ഇൻ ഹിസ് ഡേയ്സ് ഗോഡ് ഡിസ്ട്രോയ്ഡ് ദ ഹോൾ ഹ്യൂമൻ റേസ് ആൻഡ് ഇറ്റ് ലുക്ക്ഡ് ആസ് ദോ സേറ്റൻ ഹാഡ് അബോർട്ടഡ് ദ മെസ്സിയാനിക് ലൈഫ്. ബട്ട് ദ ഗോഡ് പ്രിസേർവ്ഡ് ഇൻ റൈച്ചസ് നോവ, ഷോയിങ് ദ ഇൻഡിസ്ട്രക്റ്റബിലിറ്റി of the divine purpose. The next 10th man is Abraham, from Noah to Abraham, next 10th man, with whom God entered into unconditional covenant that of his seed should come the Messiah in whom all nations would be blessed. The next after the Abraham is the 10th man is Boaz, അല്ലെങ്കിൽ ബോവാസ്. ബോവാസിന്റെ റൂത്തിന്റെയും കാര്യം അറിയാമല്ലോ. നിന്ന് ഇപ്പൊ 1-ാമത്തെ അധ്യായം പിന്നെ സഹോദരി ജോളി വായിച്ചത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ബോവാസിൽ നിന്ന് പേർസിനെ ജനിപ്പിച്ചെന്നൊക്കെ പറഞ്ഞുള്ളത് അത് റൂത്തിന്റെ ഹസ്ബൻഡായിട്ട് വരും ബോവാസ്. ഇത് ലഹു മാരിയുടെ ബ്യൂട്ടിഫുൾ മോവാബൈറ്റ് റൂത്ത്. ത്രൂ ജെൻഡേ റൂത്ത് ഓൾ ദ ജെൻഡേൽ പീപ്പിൾ റെപ്രസെന്റേറ്റീവ്ലി ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ മെഷ്യാനിക് ഹോപ്പ്. എല്ലാ പ്രജാതിക്കാരെയും ഇറൂത്തിലൂടെ ബന്ധിക്കുകയായിരുന്നു അവിടെ ചെയ്തിരിക്കുന്നത്. അതുവരെയും അബ്രാഹ്മിയ സന്തതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ റൂത്തിൽ നിന്നും പ്രജാതികളൂടെ അത് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്തത്. അടുത്ത ടെൻത് മേ എന്ന് പറയുമ്പോൾ ഉസ്സായ രാജാവാണ്, കിങ് ഉസ്സായ. ഈ ഉസ്സിയ രാജാവിന്റെ കാലത്താണ് ദൈവം ഉന്നത സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കാണുന്ന കാഴ്ച യേശയ്യ പ്രവാചകന്റെ 6-ാം അധ്യായത്തിൽ കാണുന്നത്. അതിനകത്ത് ഐസയ സോ ദ ലോർഡ്. ഈ ലോർഡ് എന്ന് പറയുമ്പം പിന്നെ അഡോനായി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അത് ക്രിസ്തുവാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഐസായയുടെ 6-ാം അധ്യായത്തിൽ പറയുന്നില്ല. പക്ഷെ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 41 വായിച്ചു കഴിഞ്ഞാൽ കാണാം ക്രൈസ്റ്റ് ഹും ഐസയ സോ, യേശു ക്രിസ്തുവിനെയാണ് യേശയ്യ കണ്ടതെന്നുള്ളത്. അത് അടുത്ത് കഴിഞ്ഞ് ഉസയ്യ കഴിഞ്ഞ പിന്നെ അടുത്ത ടെൻത് മേൻ ഈസ് സെറുബാബേൽ. സെറുബാബേലാണ് ജൂയിഷ് യങ് ബോയ് കിങ്. പിന്നെ പേർഷ്യൻ എക്സൈൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ യെരുശലേമിലേക്ക് ഭരണം നടത്തുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന ഈ സെറുബാബേലുമുണ്ട്. സെറുബാബേല് ഈസ് എ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ്. അത് കഴിഞ്ഞ് ദ ടെൻത് ജനറേഷൻ ലേറ്റർ കംസ് ടു ജേക്കബ് ജോസഫ് ദ ഹസ്ബൻഡ് ഓഫ് മേരി ഹൂം വാസ് ബോൺ ജീസസ് ഹൂ ഈസ് കോൾഡ് ക്രൈസ്റ്റ്. അപ്പൊ ഈ ഇതിനകത്ത് 10 ഓരോ ജനറേഷൻസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 14, 14, 14 എന്ന് കാണാം. അതായത് അബ്രഹാം തൊട്ട് ദാവീദ് വരെ 14 ജനറേഷൻസും, ദാവീദ് തൊട്ട് ബാബിലോൺ എക്സൈൽ അല്ലെങ്കിൽ ബാബിലോൺ പ്രവാസകാലം 14, ബാബിലോൺ ടു ക്രൈസ്റ്റ് 14 ഈ 3 ഡിസ്പെൻസേഷൻ കാലങ്ങളെ കുറിച്ച് കാണിച്ചിരിക്കുന്നത്. 14 ഇതിനെ രൂപീകരിച്ച് എന്തിനാണ് എന്നൊരു സംശയം, എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകാം. വൈ ഇറ്റ് ഈസ് 42. അതായത് 14, 14, 14 3 14 ജനറേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് യഹൂദന്മാരുടെ കണക്കുകളനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡേവിഡ് ദാവീദ് എന്ന് എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നമ്പർ ആൻസർ ഈസ് 14. അപ്പൊ ഈ 14, 14 3 ഡിസ്പെൻസേഷൻ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനഃപ്പാഠമായിട്ട് അന്ന് പുസ്തകങ്ങളൊന്നുമില്ല വായിച്ചു പഠിക്കുന്നതിനായിട്ട്, അപ്പൊ ഇത് മനഃപ്പാഠമായിട്ട് പിന്നെ ബൈ ഹാർട്ട് പേരുകൾ പഠിക്കുന്നതിനും ഉച്ചരിക്കുന്നതിനും എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടാണ് 3 ഭാഗങ്ങളായിട്ടാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് എന്നാണ് പിതാക്കന്മാരുടെ എഴുത്തുകൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബാബിലോണിയൻ എക്സൈൽ കഴിഞ്ഞ് സെർബാബയിൽ വന്ന് യെരുശലേം ദേവാലയത്തിന്റെ പണി നടത്തുന്നു. എസ്ര, നെഹമ്യ, നെഹമ്യ അതിന്റെ പുറം മതിലുകൾ കെട്ടുന്നു. ഇങ്ങനെയുള്ളൊരു ഒരു തിരിച്ച് ഒരു പ്രോമിസ് ലാൻഡിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തില് ഇതുപോലെയുള്ള ഒരു പ്രോമിസ് ലാൻഡിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടാണ് വിശുദ്ധ നോയമ്പുകള് തന്നിരിക്കുന്നത്. അതൊരു പ്രയാണമാണ് നമുക്ക്. ഇറ്റ്സ് എ ജേർണി, എ പിൽഗ്രിംസ് ജേർണി. ആ ജേർണി നമ്മള് അവസാനിപ്പിക്കുന്നത് കർത്താവിന്റെ തിരുജനനത്തിനാണ്. ആ തിരുജനനത്തിന് വേണ്ടി പ്രതീക്ഷിച്ചു നിൽക്കുന്ന ജനങ്ങൾക്ക് പ്രത്യാശ നൽകുന്നതിന് വേണ്ടിയിട്ടും അത് നമ്മളും ഇതിനകത്ത് ബന്ധപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് പുറയാതിക്കാരി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്രിസ്റ്റിക് സൊസൈറ്റി ആയിരുന്നു ജൂയിഷ് പീപ്പിൾ. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തില് അതിന് വിപരീതമായിട്ട് 4 സ്ത്രീകളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ജനസീസ് 38 പറയുന്ന താമാറിനെ കുറിച്ച്, താമാറ് യഹൂദയിൽ നിന്നും ജൂദായിൽ നിന്നും തന്റെ അവകാശം പിടിച്ചു വാങ്ങിച്ച സ്ത്രീയാണ്. അവൾക്ക് നഷ്ടപ്പെട്ട ഈ ലെവറേറ്റിക് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ഭാര്യ മരിച്ചാൽ അടുത്ത ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യ ആ ഭർത്താവിന്റെ സഹോദരൻ വിവാഹം കഴിക്കണം. ആ സഹോദരന് വേണ്ടിട്ട്, മരിച്ച സഹോദരന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാകണം. ആ ഒരു സിസ്റ്റത്തിന് ലെവറേറ്റ് സിസ്റ്റം എന്ന് യഹൂദന്മാർ പറയുന്നത്. ആ സിസ്റ്റത്തില് ഇവൾക്ക് കിട്ടാവുന്ന അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ അവൾ സ്വന്തം അമ്മായിയപ്പിൽ നിന്നും പിന്നെ അവള് ആ അവകാശം പിടിച്ചു വാങ്ങിക്കുകയാണ്. അതാണ് താമാറ്. നമ്മുടെ വിവാഹ ശുശ്രൂഷയിലും താമാറിനെ ഓർക്കുന്നുണ്ട്. അതുപോലെ ജോശുവ 6:17 നോക്കിയ റേഹാബിനെ കാണാം. റേഹാബും പിന്നെ 12 സ്പൈസിനെ രക്ഷപ്പെടുത്തിയവളാണ് റേഹാബ്. അവരുടെ അവിടെ അവരുടെ വീടിന്റെ മുകളില് ഒരു സ്കാർലറ്റ് ടവല് തൂക്കിയിട്ടിരുന്നു. അത് കാണുമ്പോൾ അവളുടെ വീട് നശിപ്പിക്കാതെ ആ പിന്നെ ജെറിഹോ പട്ടണം പിടിച്ചെടുക്കണമെന്നാണ് യോശുവയുടെ നിർദ്ദേശം. അപ്പൊ അവര് കൊടുത്തിരിക്കുന്ന ഒരു അടയാളമായിരുന്നു ഇസ്കാർലറ്റ്. ഇസ്കാർലറ്റിനെ കുറിച്ച് പിന്നീട് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അത് ലേവിയ പുസ്തകം 16 അധ്യായത്തിലെ 2 ആട്ടുകൊറ്റന്മാരുണ്ട്. വെള്ളിയാഴ്ച വായിക്കുന്ന ഒരു ഭാഗമാണ്. ഈ 2 ആട്ടുകൊറ്റന്മാരിൽ ഒരാട്ടുകൊറ്റനെ അവരെല്ലാ പാപങ്ങളും തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് മരുഭൂമിയിലേക്ക് അയക്കും. അപ്പോൾ മരുഭൂമിയിലേക്ക് അയച്ച് മറ്റേ ആട്ടുകൊറ്റനെ അവരെ ബലി കഴിക്കും. ആ ദേവാലയത്തില് ബലി കഴിക്കുമ്പോൾ അതിന്റെ രക്തത്തിൽ മുക്കി ഒരു സ്കാർഫ്, ഒരു വെള്ള സ്കാർഫ് രക്തത്തിൽ മുക്കി ദേവാലയത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് അവരെ തൂക്കിയിടും. ഈ ആട്ടുകൊറ്റനെ പിന്നെ മരുഭൂമിയിലേക്ക് അയച്ച ആട്ടുകൊറ്റൻ അവിടെ ദുഷ്ടമൃഗങ്ങളാൽ എങ്ങനെയോ അത് അതിന്റെ ജീവൻ പോകും, നശിച്ചു പോകും. ആ പ്രത്യേക സമയത്ത് ഈ തുവാല നല്ല വെളുത്ത തുവാലയായിട്ട് തിരിച്ചു വരും എന്നാണ് അവർ പറയപ്പെടുന്നത്. അതിന് എന്തുമാത്രം സാങ്കേത്യമുണ്ടോന്നും അറിയത്തില്ല. ഈ റബാനിക്ക് എഴുത്തുകളിൽ, റാബിമാരുടെ എഴുത്തുകളിലും പരീശന്മാരുടെ എഴുത്തുകളിലൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശയ്യ പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ഞു പോയിരുന്നാലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഹിമം പോലെ വെളുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്ന ഇതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ റേഹാബിന്റെ കാര്യമുണ്ട്. അതായത് ജോഷുവയുടെ പുസ്തകം 6 അധ്യായം 17 വാക്യവും 2 അധ്യായവും നോക്കിയാൽ അത് കാണാം. അതുപോലെ ബുക്ക് ഓഫ് റൂത്ത്, അതിനകത്ത് റൂത്തിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അതുപോലെ ബത്ഷീബ 2 Samuel 11:12 അധ്യായത്തിൽ കാണാം ദാവീദും ബത്ഷീബയുമായിട്ടുള്ള പിന്നെ വേഴ്ച എന്തായിരുന്നെന്നും അവിടെ എന്താണ് ദാവീദ് ചെയ്തത് തെറ്റുമെന്നെല്ലാം നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാക്കുന്നതാണ്. ഇങ്ങനെ 4 സ്ത്രീകളെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പുരുഷന്മാരുടെ തന്നെ മേധാവിത്വമുള്ള ഒരു വംശാവലിയല്ല. അതിനകത്ത് പ്രജാതികളുണ്ട്, വീണുപോയവരുണ്ട്, വേശികളുണ്ട്, പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, അതിനകത്ത് വിശുദ്ധന്മാരുണ്ട്, വിശുദ്ധി ഇല്ലാത്തവരുണ്ട്. ഇങ്ങനെ സകല മനുഷ്യജാതികളും ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു പിന്നെ വംശപാരമ്പര്യമാണ് വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കോസും സാക്ഷി എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ആ വംശാവലിയിൽ നമുക്കും അതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും ഈ യാത്രയില്, നമ്മുടെ ഈ തീർത്ഥാടന യാത്രയില് ദൈവകുമാരനെ കാണുന്നതിനും ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വചനങ്ങൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മംഗളകരമായിട്ടുള്ള ഒരു ക്രിസ്മസും ന്യൂ ഇയറും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവരും അർപ്പിക്കുന്നു. ഒരവസരം തന്ന അച്ഛനോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
ബഹുമാനപ്പെട്ട ഡോക്ടർ ജി സി വർഗീസ് അച്ഛൻ, അനുഗ്രഹീതമായ ഒരു പഠന പരിപാടി അല്ലെങ്കിൽ പഠന സന്ദേശം, വംശാവലിയെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ തക്ക വണ്ണം കഴിഞ്ഞ വർഷവും ഈ വർഷവും പ്രത്യേകമായിട്ട് ശ്രമിച്ചു. കഴിഞ്ഞ വർഷവും ഇതേ സമയത്തെ ഒരു ബുധനാഴ്ചയിൽ അച്ഛൻ ഈ വിഷയം വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചു, അത് നന്നായി പഠിപ്പിച്ചു എന്നാണ് എന്റെ ഓർമ്മ. ഇന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ അച്ഛൻ സമയമെടുത്തു. വളരെ വിശദീകരണം വേദപുസ്തകത്തിന്റെയും ചരിത്രത്തിന്റെയും പശ്ചാത്തലത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അച്ഛൻ ഇത് വിശദീകരിച്ചത്. അച്ഛൻ ആവർത്തിച്ചു പറയുകയുണ്ടായി, ഇത് വളരെ മടുപ്പ് ഉള്ള ഒരു വേദഭാഗമാണ്. പക്ഷെ എന്റെ ഒരു മനസ്സിലാക്കൽ, ഈ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ പഠനം കൊണ്ട് ഞങ്ങളുടെ മടുപ്പെല്ലാം പൂർണ്ണമായിട്ട് മാറിയെന്നാണ് എന്റെ ഒരു ബോധ്യപ്പെടൽ. ഇത് ഭംഗിയായിട്ട് പഠിപ്പിക്കുവാനും ഇതിന്റെ പ്രാധാന്യം വളരെ ഗൌരവത്തോടുകൂടി കാണുവാനുള്ളൊരു ഉൾക്കാഴ്ചയും കേട്ടതായ എല്ലാ വിശ്വാസ സമൂഹത്തിനും ലഭിച്ചു. അങ്ങനെ ആ മടുപ്പ് ഞങ്ങളിൽ നിന്ന് മാറി എന്ന് പൂർണ്ണമായിട്ട് പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഒരു പേരിന്റെ പ്രാധാന്യം തികച്ചും വളരെ ശ്രദ്ധയാകർഷിക്കുന്നതും അല്ലെങ്കിൽ വളരെ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ടതുമായ ഒരു വിഷയം തന്നെയാണ്. കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ ഡെഫിനിഷൻ, അവർ നെയിംസ് ആർ ആൻ ഇൻക്രെഡിബിളി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് അവർ ഐഡന്റിറ്റി. ദ ക്യാരി ഡീപ് പേഴ്സണൽ, കൾച്ചറൽ, ഫെമിലിയൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കണക്ഷൻസ്. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരാകെ തുകയാണ് ഒരു മനുഷ്യന്റെ പേര്. പ്രത്യേകിച്ച് യഹൂദ പാരമ്പര്യത്തിലും പൗരാണിക പദങ്ങളിലുമൊക്കെ മതത്തിൽ നിന്നൊരു പേര് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആ മതത്തിന്റെ സംസ്കാരവും ആ മതത്തിന്റെ കുടുംബ പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലം, അതിനെയൊക്കെ വളരെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ടായിരുന്നു എങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്റെ മനസ്സിലാക്കിയൊരു 50 വർഷത്തിന് പുറകോട്ടുള്ള ഹിസ്റ്ററി എടുത്താൽ ഒരു വാക്ക് ഒരു വീട്ടിൽ ആദ്യത്തെ മകന് എയില തുടങ്ങിയെങ്കിൽ രണ്ടാമത്തെ മകളാണെങ്കിൽ അത് എയിൽ തുടങ്ങുന്ന ഒരു പേരിടുക, മൂന്നാമത്തത് വരുമ്പോഴും അത് എയിലാകാൻ ശ്രമിക്കുക. ഞാൻ മറ്റൊരു വീട്ടിൽ കണ്ടത് 3 പെൺമക്കളുള്ളൊരു വീട്, ആ പെൺമക്കളുടെ അപ്പൻ തീരുമാനിച്ചു ഓരോ കുഞ്ഞുങ്ങൾക്കും ആൽഫബറ്റ് ഓർഡറിൽ തന്നെ പേരിടണം. 3 പേർക്കും എ ബി സി പേരിട്ടു. 3 പേരുടെയും കുഞ്ഞുങ്ങൾ വന്നപ്പോൾ അവർക്ക് ഡിഇ എഫ് ജി ഇങ്ങനെ പേരിട്ടേക്കുക. അപ്പൊ അത് അവർക്കതൊരു ഒരു കൗതുകമായിട്ട് അവർ ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞു പോകുന്നത് ചിലരൊക്കെ അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ടല്ല, പ്രാസം ഒപ്പിച്ചും കേൾക്കാൻ ഭംഗിയുള്ളതും അല്ലെങ്കിൽ ഗ്രീക്ക് ചിന്തകളിലൊക്കെ ദേവന്മാരുടെയോ ദേവതയുടെയോ ഒക്കെ പേരിടുക എന്നുള്ള ചിന്തകളൊക്കെ നമ്മൾ പലപ്പോഴും അതിന്റെ പ്രാധാന്യത്തെ മറികടന്നുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഈ ജീനിയോളജി, വംശാവലിയുടെ പ്രാധാന്യം വളരെ വ്യക്തമാക്കാൻ അച്ഛൻ വളരെ ഗൗരവമായി വിഷയത്തെ നമ്മളെ പഠിപ്പിച്ചു. അതിൽ നിന്നുണ്ടായ ഒരു രത്ന ചുരുക്കം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഒന്ന്, ബൈബിൾസ് ഹിസ്റ്റോറിക്കൽ ആക്യുറസി, അത് നന്നായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ വേദഭാഗം എന്തെന്ന് ചോദിച്ചാൽ അത് ജീനിയോളജിയാണ്. നമ്മൾ ക്രിയേഷൻ സ്റ്റോറി മുതൽ റെവലേഷൻ വരെ വായിക്കുമ്പോഴും അതിനെയെല്ലാം അതിന് ചരിത്രത്തിൽ വെറും കെട്ടുകഥയോ സംഭവങ്ങളുടെ വിവരണമോ മാത്രമല്ലത് ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്ന മറ്റൊരു വേദഭാഗം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2, ഇറ്റ് കൺഫേംസ് ദ പ്രോഫസി ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ്. പഴയ നിയമ പുസ്തകത്തിൽ എന്തൊക്കെ പറഞ്ഞിരുന്നുവോ ആ കണ്ണികളെ അവതരിപ്പിച്ചുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് ഈ പ്രവചനങ്ങൾ മനുഷ്യാവതാരത്തിലൂടെ എങ്ങനെ സംഭവിച്ചു ഇത് വ്യക്തമാക്കാൻ മറ്റൊരു വേദഭാഗത്തെക്കാൾ ഏറ്റവും ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ജീനിയോളജി. ആൻഡ് ദ 3rd വൺ, ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് ദ ഡീറ്റെയിൽ ഓറിയന്റഡ് നേച്ചർ ഓഫ് ഗോഡ് ആൻഡ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ഇൻഡിവിജ്വൽസ്. നമ്മൾ കാണുന്നത് നമുക്ക് ഇഷ്ടമുള്ള കുറെ മനുഷ്യരുടെ പട്ടിക മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ എങ്കിൽ ചിലരെയൊക്കെ നല്ലവരായിട്ടും ചിലരെ ശത്രുക്കളായിട്ടും ഒരിക്കലും നന്നാകാത്തവരായിട്ടും ഒക്കെ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തിലെ ഏത് മേഖലയിലെ ആളുകളോടും ദൈവത്തിന്റെ അകലം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ കുറവാണെന്ന് ഉള്ള ബോധ്യപ്പെടുത്തൽ ഈ വംശാവലിയിലൂടെ നമ്മൾ പഠിക്കുകയാണ്. അത് അച്ഛൻ അതിനുള്ള എക്സാമ്പിൾ ധാരാളം പറഞ്ഞു. ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുന്നവർ അതിലുണ്ടായിരുന്നു. 4, വി ക്യാൻ ഗെറ്റ് ഗ്ലിംസസ് ഇൻ ടു ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ. നമ്മുടെ ചിന്തകൾക്കപ്പുറം ദൈവത്തിന് ഒരു മനുഷ്യനെ കുറിച്ചുള്ള ചിന്ത എന്താണെന്ന് വളരെ വ്യക്തമായി പരാമർശിക്കുന്ന വേദഭാഗമാണ്. അതിന്റെ കണക്കുകളും ന്യൂമറോളജിയും ഒക്കെ അച്ഛൻ പറഞ്ഞു. എങ്കിലും ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ഓരോ മനുഷ്യരെയും കരുതുന്നത്, ചിന്തിക്കുന്നത്. ആ ചിന്ത നമുക്ക് അതിലൂടെ ലഭിക്കുന്നു. ആൻഡ് ദ ഫൈനൽ വൺ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ലൈഫ്. ജീവിതം, ജീവനും ജീവിതവും, അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു, പ്രപഞ്ചത്തിലെ സത്യങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതോ ഇതിനെയെല്ലാം കൂടെ ചേർത്ത് ഒരുമിപ്പിച്ചാൽ അതിന്റെ ഒരു നെറ്റ്ഷെൽ, ഒരു വിത്തായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന വാക്കുകളാണ് ജീനിയോളജി. വസൽ ഇത് വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ മടുപ്പ് മാറി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ അച്ഛൻ ഇതുപോലെയുള്ള ഗഹനമായ വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ അച്ഛന്റെ പ്രേരണയും സമയവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് കേട്ടവർക്കെല്ലാം ഈ ക്രിസ്മസിന്റെ ഒരുക്കത്തോടൊപ്പം ഈ വിഷയം പഠിക്കുവാൻ ഒരവസരം കൂടി ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിന് മുഖാന്തരമായ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കട്ടെ. താങ്ക് യു അച്ഛാ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പല പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് നമ്മുടെ എഡ്മണ്ടനിലുള്ള കുഞ്ഞുമോനച്ചാൽ നമുക്കൊക്കെ സുപരിചിതനാണ് അദ്ദേഹം. ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി, ഇതെങ്കിലും സ്റ്റെപ്പിൽ നിന്ന് വീണ് ഫ്രാക്ചറായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. നമ്മുടെ ഭദ്രാസനത്തിന്റെ മാനേങ്കമ്മറ്റി പ്രതിനിധിയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ കൌൺസിൽ മെമ്പറായിട്ടും അങ്ങനെ ഭദ്രാസന വിവിധ തലങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്ന എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കുഞ്ഞുമോനച്ചാൽ. തീർച്ചയായിട്ടും കുഞ്ഞുമോനച്ചാന്റെ സൗഖ്യത്തിനായിട്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ അലീന, അനീറ്റ, ജോസഫ്, നിർമ്മല, രാജൻ, എബ്രഹാം, എലിസബത്ത്, അനില, ജോൺസൺ, ടോബി, മറിയ, ബെഞ്ചമിൻ, സണ്ണി, മനോജ്, സൗമ്യ, ആനി ജോയി, തോഷാമ, സൂസൻ തോമസ്, ജോയി, സേറ, മോളി, സജി, രോഹാൻ, ജോയൽ, ജോജി മാത്യു, രാജൻ മാത്യു, ഒരു മേരി. മേരി ഇങ്ങനെ മെഡിസിന്റെ ഒക്കെ റിയാക്ഷൻ ആയിട്ട് വളരെ പ്രയാസപ്പെടുന്നു. സാധാരണ ഓർക്കാറുള്ള ആലിസ് ജോസഫ്, ജിമ്മി, കൊച്ചുമോൾ, സണ്ണി, ഇതാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ടും ആരോഗ്യത്തിനുമായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പറയുമോർ, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ ഈ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം ഞങ്ങളെപ്പോഴും കരുതുകയും അടുത്ത ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. എന്നും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ, ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ദൈവമേ അവിടുന്ന് കൂടെ ഇടുന്നുള്ള ബോധ്യം ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ഞങ്ങൾ ഏകരായിട്ടല്ല നടക്കുന്നത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്ന നടത്തുന്ന സ്വർഗത്തിലെ വാത്സല്യമുള്ള അപ്പന്റെ ഒപ്പമാണെന്നുള്ള ഒരു ചിന്ത ഞങ്ങളെ പ്രതീക്ഷയിലേക്കും ധൈര്യത്തിലേക്കും നയിക്കണമേ. പ്രതിയോഗികളെ ഞങ്ങൾ പേരുകൾ ഓർത്ത് പ്രാർത്ഥിച്ചവരെ തിരുവുമ്പാദ സമർപ്പിക്കുന്നു. അവർക്കൊക്കെ അവിടുന്ന് സൗഖ്യം നൽകണമേ, അവിടെയൊക്കെ ബലപ്പെടുത്തണമേ. വിവിധ രോഗികളായി പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഞങ്ങൾ ഓർത്തു, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന ഡോക്ടർ സി ഒ വർഗീസ് അച്ഛനെ പ്രത്യേകമായിട്ട് കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും ഇവിടുന്ന് വാഴ്ത്തണമേ, സ്വർഗ നന്മകളാൽ നിറയ്ക്കണമേ. പ്രയാസങ്ങളും ശാരീരിക മാനസിക ബുദ്ധിപ്പെട്ടുകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും അതോടുവാക്കുന്ന വേദന അസഹനീയമാകുമ്പോൾ രോഗത്തെ പറ്റിയുള്ള ചിന്ത ഭയപ്പെടുത്തുമ്പോൾ അതിന്റെ ആഴത്തിലേക്ക് കടന്നു പോകാതിരിക്കത്തക്കവണ്ണം അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ദൈവമേ അങ്ങ് കൂടെയുണ്ടെന്നുള്ളതാണെന്നുള്ള ബോധ്യം എല്ലാത്തിനെയും മറന്ന് സന്തോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ തിരുവുമ്പാ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ വലയുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവാതിരുമേനി, എല്ലാ തിരുമേനിമാരെയും, വൈദികരെയും പ്രത്യേകമായിട്ട് എല്ലാ വിശ്വാസികളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. സഭയിൽ നടക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിച്ചുകൊണ്ട് അവിടുത്തെ ദാസനും ഞങ്ങളുടെ പിതാവുമായ മർത്തോമാസിലേക്ക് സ്ഥാപിതമായ ഈ സഭ ഏറ്റവും വിശുദ്ധമായി ബാഹ്യ ശക്തികളുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം സഹായിക്കണമേ. ഈ രാജ്യത്തെ മാതൃരാജ്യത്തെ ഓർക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദം മൂലവും പീഡിപ്പിക്കപ്പെടുന്നവരെ, പ്രത്യേകിച്ച് ആക്രമിക രോഗം മൂലവും പീഡിപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങൾ ദൈവോധന പ്രസംഗിച്ച പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഇടവകയും ഓർക്കുന്നു. എല്ലാ വൈദികരെയും വിശ്വാസികളെയും ദൈവമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ എന്തെങ്കിലും പിഴവുകളോ കുറവുകളോ ക്ഷമിക്കണമേ. ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെട്ടവരായി നവീകരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വളരണമേ. ശകല വാങ്ങിപ്പോർക്കും സ്വർഗ്ഗവൂർഷമിൽ ആശ്വാസം നൽകണമേ. പിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
ലാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധാവാസവും നമ്മെല്ലാവരുടെ കൂടിയും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടുകൂടിയും കുഞ്ഞുങ്ങളോടുകൂടിയും നമ്മുടെ ആവശ്യങ്ങളോടുകൂടിയും പ്രത്യേകിച്ച് ഇന്ന് വായിച്ച എല്ലാ വിഷമം അനുഭവിക്കുന്നവരോടും മധ്യസ്ഥ പ്രാർത്ഥന ഓർത്തവരോടുകൂടിയും ഓർക്കാൻ കടപ്പെട്ടവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്ന് വന്നേക്ക് ഉണ്ടായിരിക്കുമാറാകണമേ. നന്ദി.
ധന്യമാർന്ന ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടും വളരെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട വി സി വർഗീസ് അച്ഛൻ, വളരെ ഐസക്കച്ചൻ പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഗഹനമായൊരു വിഷയത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതിലുള്ള സ്നേഹം അച്ഛനോട് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. സംബന്ധിച്ച പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ, എസ് എ ബി പ്രകാശ് അച്ഛൻ, ജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ വൈദിക ശ്രേഷ്ഠമുള്ള സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച ജോളിയാന്റി, പ്രിയപ്പെട്ട മനോജ്, അല്പമായ അധികമായോ ഇതിനുവേണ്ടി നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മുടെ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.